മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
നമസ്കാരം. മനോരമ ഓൺലൈൻ്റെ ഓപ്പൺ വേൾഡ് പോഡ്കാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് സുജിത് നായർ. കേരളത്തിലെ സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളായിട്ടില്ല. CPMന്റെയും സഖ്യ ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥികളെല്ലാം രംഗത്ത് വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഏതാണ്ട് ഒരു ചിത്രമുണ്ട്, കാരണം കൂടുതലും അവർ സിറ്റിംഗ് MPമാരാണ് മത്സരിക്കാൻ സാധ്യത. അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിനാൽ സ്ഥാനാർത്ഥികൾക്ക് ഇനിയും ഔദ്യോഗികമായി തന്നെ രംഗത്തിറങ്ങാനും കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റാണ് ഇത്തവണ ഓപ്പൺ വോട്ടിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. കോൺഗ്രസിന് കേരളത്തിലെ 16 സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിക്കാനുള്ളത്. ഇതിൽ കഴിഞ്ഞ തവണ അവർ പരാജയപ്പെട്ട ആലപ്പുഴയിൽ മാത്രമാണ് സാങ്കേതികമായി അവർക്ക് പുതിയ സ്ഥാനാർത്ഥിയെ വേണ്ടിവരുന്നത്. ബാക്കി 15 സീറ്റിലും അവർക്ക് സിറ്റിംഗ് MPമാരുണ്ട്. ആ സിറ്റിംഗ് MPമാരെ തന്നെയാണോ വീണ്ടും മത്സരിപ്പിക്കുക, അതോ പുതിയ സ്ഥാനാർത്ഥിയെ അവർ തേടുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ട കാര്യം. ഇത് സംബന്ധിച്ച ചർച്ചകൾ ഔദ്യോഗികമായി 2 തലത്തിലുള്ള ചർച്ചകൾ നടന്നു. ആദ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി തൃശ്ശൂരിൽ യോഗം ചേർന്നു. ആ സമിതിയിൽ വെച്ച് 4 പേരെ, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC പ്രസിഡന്റ് KS സുധാകരൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, UDF കൺവീനർ MM ഹസ്സൻ, ഈ 4 പേരെ തെരഞ്ഞെടുപ്പ് സമിതിയിലെ പൊതുചർച്ച ഒഴിവാക്കിക്കൊണ്ട് ഈ 4 പേരുടെ അടുക്കൽ അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി, വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാമെന്ന നിർദ്ദേശം ആ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ 4 ഉപസമിതി, അങ്ങനെ ഒരു സാങ്കേതികമായി അങ്ങനെ ഒരു ഉപസമിതി ഉണ്ട് എന്നുള്ള വാദം ഇല്ലെങ്കിൽ പോലും കുടിയാലോചനകൾക്കും ആയി ഒരു ഇങ്ങനൊരു ഉപസമിതി ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഈ സമിതി ചേർന്നിട്ടില്ല. ഈ സമിതിയുടെ ചർച്ചകൾ കാര്യമായി ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമിതിയും ഈ ഉപസമിതിയും ഇത് രണ്ടും ഇപ്പോൾ ഒട്ടും പ്രസക്തമല്ല എന്നുള്ളതാണ് സ്ഥിതി. രണ്ടാമത്തെ ഫോറം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. അത് ASCC നിയോഗിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വന്ന് ചേർന്നിരുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരീഷ് ചൗധരി, അംഗമായ ജിഗ്നേഷ് മേവാനി, ഒപ്പം കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളായ കേരളത്തിൽ നിന്ന് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാവുന്ന പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും യോഗത്തിൽ പങ്കെടുത്തു. അവർ ചെയ്തത് 15 സിറ്റിംഗ് സീറ്റിലേക്കും നിലവിലുള്ള MPമാരെ തന്നെ നിർദ്ദേശിച്ചു. അവർ അതിന് പറയുന്ന സാങ്കേതികമായ കാരണം, സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ഏതെങ്കിലും ഒരു MPയെ, നിലവിലുള്ള സിറ്റിംഗ് MPയ്ക്ക് സീറ്റ് നിഷേധിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് അതോറിറ്റിക്കാണ്. ആ യോഗത്തിൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശകൾ ആ യോഗത്തിൽ സമർപ്പിക്കും. തിരഞ്ഞെടുപ്പ് അതോറിറ്റി അത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ CEC യോഗമാണ് ഇനി ചേരാനുള്ളത് ഡൽഹിയിൽ. അത് ഏത് ഈ വരും ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ CEC യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലും പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പങ്കെടുക്കും. ഒപ്പം ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട ASCC പ്രധാനപ്പെട്ട നേതാക്കളും ഉണ്ടാവും. എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഉള്ള CEC അതത് സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കുന്ന രീതിയാണുള്ളത്. ആ CEC പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള ആകാംക്ഷ പ്രധാനപ്പെട്ട സിറ്റിംഗ് MPമാരെല്ലാവരും മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും അധികം ആകാംക്ഷയുള്ളത്. ഭൂരിഭാഗം പേരും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അതേസമയം കേരളത്തിലെ മണ്ഡലങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ ASCC തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന സുനിൽ കനുകുലു ചില വിവരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചില സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ആശങ്ക ഈ റിപ്പോർട്ടിലുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്നില്ല. അങ്ങനെ റിപ്പോർട്ടുണ്ട്, അങ്ങനെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുമോ എന്നുള്ള പ്രചാരണം ശരിയല്ല എന്നെങ്കിൽ പറയുമ്പോൾ പോലും ഇങ്ങനെയുള്ള ഒരു 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 സർവേ, ഇങ്ങനെ ചില ഫൈൻഡിങ്സ് നേതൃത്വത്തിന് മുന്നിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അവർ അത് അനൗപചാരിക ചർച്ചകളിൽ പറയുന്നുണ്ട്. അതിൽ 3 സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിലും നിലവിലുള്ള MPമാർക്ക് പകരം പുതിയ നേതാക്കൾ വരുന്നത്, അവസാന ഘട്ടത്തിൽ വരുന്നത് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിലുള്ള ഉറപ്പും ഈ സർവേ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിറ്റിംഗ് സീറ്റുകളിലും പരീക്ഷണങ്ങൾ, അവസാന ഘട്ടത്തിൽ പരീക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് കേരള നേതൃത്വത്തിൻ്റെ നിലപാട്. നിലവിലുള്ള MPമാർ തന്നെയാണ്, പറ്റിയ പകരക്കാർ അവിടെ ഇല്ല. MPമാരെ മാറ്റുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചടിക്ക് കാരണമാകാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയിൽ ഒരു വലിയ റിസ്ക് എടുക്കാതെ പോവുക എന്നുള്ളത് കരണീയമായിട്ടുള്ള നിലവിലുള്ള MPമാരെ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ള നിലയിലാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിഗമനം. എന്നാൽ ഇതുതന്നെ ആവണം കേന്ദ്ര ഡൽഹിയിലെ ചർച്ചകൾ ഇതുതന്നെ ആവണം തീരുമാനം എന്നില്ല. കാരണം നേരത്തെ ഇതുപോലെ തന്നെ ചർച്ചകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കെ വി തോമസിനെ എറണാകുളത്ത് മത്സരിപ്പിക്കാനുള്ള തീരുമാനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റിയുടെ യോഗത്തിൽ കമ്മിറ്റിയുടെ യോഗത്തിൽ വെച്ചാണ് അവസാന നിമിഷം മാറി പറഞ്ഞതും. അവിടെ സീറ്റ് തോമസിന് സീറ്റ് വിഷയിച്ചു. തോമസ് പിന്നീട് പാർട്ടിക്ക് തന്നെ പുറത്തേക്ക് പോകുന്നു ഒക്കെ ഉണ്ടായത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് പിന്നെ ഡൽഹി ചർച്ചകളിൽ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ. പക്ഷേ ഒരു അഭിപ്രായം പ്രധാനമായിട്ടുള്ളത് ഈ നിലവിലുള്ള എം പിമാരെ തന്നെ അതേപടി മത്സരിപ്പിക്കുന്നത് ഒരു സർപ്രൈസ് എലമെൻ്റ് ഇല്ലാതാക്കും. ചില മാറ്റങ്ങൾ ചില ചലനങ്ങളൊക്കെ വേണ്ടത് അത്യാവശ്യമാണ്. പുതിയ നേതാക്കൾ അവതരിപ്പിക്കേണ്ടത് പുതിയ തലമുറയ്ക്ക് ഒരു കണക്ട് ചെയ്യാനായിട്ട് സഹായകരമാകും. അതുകൊണ്ട് ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ചില സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വലിയ ആശങ്കകളുണ്ട്. അതുകൊണ്ട് പുതിയ പുതുമുഖങ്ങളെ അവിടെ അവതരിപ്പിക്കുന്നതുമായി നല്ലതാകും എന്നുള്ളൊരു വാദമുണ്ട്. ഈ വാദവും ഒപ്പം തന്നെ പുതിയ നിലവിലുള്ളവരെ മാറ്റുന്ന ഉണ്ടാക്കാനിടയുള്ള തിരിച്ചടി സംബന്ധിച്ചുള്ള വിലയിരുത്തൽ ഇത് രണ്ടും കണക്കിലെടുത്തുള്ള തീരുമാനമാവും ഈ സീറ്റുകളുടെ കാര്യത്തിൽ എടുക്കുക. മറ്റൊരു കാര്യം നമുക്കറിയാനുള്ളത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ മത്സരിക്കുമോ എന്നുള്ളതാണ്. KPCC പ്രസിഡന്റായ സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കാനില്ല. കണ്ണൂർ സിറ്റിംഗ് MP ആയ അദ്ദേഹം മത്സരിക്കാനില്ല നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം മത്സര സന്നദ്ധനായി. അദ്ദേഹം ആ സീറ്റ് നിലനിർത്താൻ സുധാകരൻ മത്സരിക്കുന്നതാകും നല്ലത് എന്ന അഭിപ്രായം വന്നു എന്നതിൻ്റെ പേരിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള സൂചന അദ്ദേഹം പുറത്തേക്ക് നൽകി. എന്നാൽ അതിനുശേഷം ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് ഞാൻ താൻ മത്സരിക്കാനില്ല, പകരം KPCC ജനറൽ സെക്രട്ടറി കെ ജയന്തിനെ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കി അവിടെ അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന ആളുകൾ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജയന്തിൻ്റെ പേര് അന്തിമ തീരുമാനത്തിലേക്ക് വന്നതായി നമുക്ക് പറയാൻ കഴിയില്ല. മറ്റ് പേരുകളും അവിടെ സജീവമായ ചർച്ചകളിലുണ്ട്. സുധാകരൻ മത്സരിക്കുമോ മത്സരിച്ചില്ലെങ്കിൽ പകരം ആര് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ പേരും പറയുന്നത്. കാരണം അദ്ദേഹം അവിടെ മത്സരിക്കുന്നതാണ് ജയ സാധ്യതയ്ക്ക് കൂടുതൽ കരണീയം. പക്ഷേ മത്സരിക്കുന്ന പക്ഷം KPCC പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായിട്ടെങ്കിലും മാറി നിൽക്കേണ്ടി വരുമോ എന്നുള്ള പ്രശ്നം സുധാകരൻ്റെ മുന്നിലുണ്ട്. അങ്ങനെ ചില അഭിപ്രായം പാർട്ടിക്ക് മുന്നിലുണ്ട്. അതായത് സുധാകരൻ ഏകദേശം 20 ദിവസത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് മുഴുകുമ്പോൾ ആ സംഘടനയെ നയിക്കാൻ പാർട്ടിയെ നയിക്കാനായിട്ട് ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരാൾ വരണം എന്നുള്ള അഭിപ്രായമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാവുന്നുണ്ട് സുണ്ടും സുധാകരൻ്റെ അഭിപ്രായം ആരാഞ്ഞുമാകും കണ്ണൂരിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉത്തരമായിട്ടില്ല. സംസ്ഥാന നേതൃത്വം പറയുന്നത് ഇത് മത്സരിക്കില്ല എന്നുള്ള സൂചനകളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. അത് ഇന്ത്യ മുന്നേയുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ എടുക്കേണ്ട തീരുമാനം തന്നെയാണ്. ഇടതുപക്ഷം ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയായിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ ഇന്ത്യ മുന്നണിയിലെ പരസ്പര കക്ഷികൾ തമ്മിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യ മുന്നണി നയിക്കുന്ന ഒരു നേതാവ് തന്നെ ഒരു ഘടകകക്ഷിക്കെതിരെ അവിടെ മത്സരിക്കരുത് എന്നുള്ള ഒരു സമ്മർദ്ദം മുന്നണിക്കകത്തുണ്ട്. സി പി ഐ ആണ് വയനാട്ടിൽ മത്സരിക്കുന്നത്. CPI നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ മുന്നണിയെ ഇന്ത്യ മുന്നണിയെ ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ ആണ് അത് കൈകാര്യം ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്തിമ തീരുമാനം രാഹുലിൻ്റെയും പ്രത്യേകിച്ച് മുന്നണി നേതൃത്വത്തിൻ്റെയും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എടുക്കേണ്ട തീരുമാനമാണ്. അക്കാര്യത്തിൽ രാഹുൽ പിൻവാങ്ങുമെന്നുള്ള സൂചനകൾ വളരെ ശക്തമാണ്. അങ്ങനെയെങ്കിൽ അവിടെ വയനാട്ടിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി വരും. അത് MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ അവരുടെ PM നിയാസ് തുടങ്ങിയവരുടെ പേരുകൾ അവിടെ ചർച്ചകളിലുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൽ നേരത്തെ ഞാൻ പറഞ്ഞു ജയന്തിനെ കൂടാതെ PM നിയാസിൻ്റെ പേര് അവിടെയും ചർച്ചയിലുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവായ അബ്ദുൾ റഷീദിൻ്റെ പേര് അവിടെ ചർച്ചയിലുണ്ട്. ഇങ്ങനെ പേരുകളാണ് അവിടെ കേൾക്കുന്നത്. മൂന്നാമത്തെ സീറ്റ് നമുക്ക് തീരുമാനിക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞത് ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇവിടെ നിന്ന് സ്ക്രീനിങ് കമ്മിറ്റി പ്രത്യേക പേരുകളൊന്നും അവിടെ ആലപ്പുഴയിലേക്ക് നിർദ്ദേശിച്ചിട്ടില്ല. ACC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട്. KC നേരത്തെ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണത്. അദ്ദേഹത്തിൻ്റെ വൈകാരികമായ താല്പര്യവും ബന്ധവുമുള്ള മണ്ഡലമാണത്. അദ്ദേഹം നിലവിൽ രാജ്യസഭാ അംഗമാണ്. പക്ഷേ മത്സരിക്കുന്നതിനോട് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വരുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള തടസ്സം. ഒന്ന്, ACCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരിക്കെ തന്നെ അദ്ദേഹത്തിന് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിന് അദ്ദേഹത്തിന് ACCയുടെ അനുമതി ആവശ്യമുണ്ട്. ഇലക്ഷൻ സമയത്ത് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്ന വർഷം ഏകദേശം 1 മാസത്തോളം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ACC അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ദേശീയ തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലികൾ അതിനെ ബാധിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. ഇത് രണ്ടും കണക്കിലെടുത്താകും KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. KC എവിടെ മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവസാന നിമിഷം മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ നേരത്തെ ഡിസി പ്രസിഡന്റായിരുന്ന എ ഷുക്കൂർ, സംസ്ഥാന യുദ്ധോത് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മങ്കൂട്ടത്തിൽ തുടങ്ങിയവരുടെ പേരുകൾ അവിടെ ചർച്ചാ വിഷയമാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളെ സംബന്ധിച്ച് ചില സാമുദായിക പ്രാതിനിധ്യത്തിന്റെ പ്രശ്നം കൂടി ഇവിടെയുണ്ട്. കോൺഗ്രസിന്റെ ലിസ്റ്റിൽ പട്ടികയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് അനുഷ്ഠത്തെ പ്രതിനിധീകരിക്കുന്ന ആരും തന്നെ കോൺഗ്രസിന്റെ പട്ടികയിൽ ഇല്ല എന്നുള്ള, നിലവിലുള്ള പട്ടികയിൽ സിറ്റിംഗ് എംപിമാർ ആരും ഇല്ല എന്നുള്ളതിനാൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരാളെ അവർ തേടുന്നുണ്ട്. അതുപോലെ തന്നെ ഈഴവ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വേണം എന്നുള്ള ഒരു പ്രശ്നം കോൺഗ്രസ് പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ അത് ആ വിഭാഗത്തിൽ നിന്ന് അടൂർ പ്രകാശാണ് ഉള്ളത്. അത് സുധാകരൻ ഇല്ലാത്ത പക്ഷം, സുധാകരൻ ആ വിഭാഗത്തിൽ പെടുന്ന നേതാവാണ്. സുധാകരൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ കൂടി വേണം എന്നുള്ള പ്രശ്നമുണ്ട്. ഇതൊക്കെ ഈ സാമുദായിക പ്രാതിനിധ്യത്തിന്റെ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്താവും ഈ മൂന്ന് സീറ്റുകളെ സംബന്ധിച്ച അന്തിമ തീരുമാനം വരുന്നത്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. അതായത് സി പി എമ്മും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ ഏതാണ്ട് രംഗത്തിറക്കിയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേണം, രംഗത്ത് വരണം എന്നുള്ള ചർച്ചയും ആഗ്രഹവുമാണ് കേരളത്തിലുള്ളത്. സി സി യോഗം കൂടിയാൽ, വളരെ നീണ്ട ചർച്ചകൾ ഒന്നും ആവശ്യമില്ല, അത് എത്രയും പെട്ടെന്ന് തന്നെ സി സി യോഗം കൂടിയാൽ ആദ്യ സി സി യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച കേരളത്തിൻ്റെ ലിസ്റ്റ് ക്ലിയർ ചെയ്യുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പട്ടിക വരും ദിവസങ്ങളിൽ, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ആയിക്കഴിഞ്ഞ് ബി ജെ പിയുടെ ഏതാനും സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അതും ഈ ദിവസങ്ങളിൽ പുറത്തു വരും. അങ്ങനെ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയും. കൂടുതൽ അപ്ഡേറ്റുകൾ, കൂടുതൽ വിശേഷങ്ങളോ ആയി വീണ്ടും കേൾക്കാം. ടിൽ ദെൻ, ഗുഡ് ബൈ.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.